ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും.
നമ്മൾ വായിച്ചതായ വേദവാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. യാക്കോബിന്റെ ഈ ലേഖനം ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളെ വന്ദനം ചെയ്തുകൊണ്ട് എഴുതുന്നതായ ഒരു ലേഖനമാണ്. യാക്കോബ് ഈ ലേഖനത്തിൽ പ്രത്യേകമായി വിവരിക്കുന്ന ഒന്നുകൊണ്ട് വിഷയമുണ്ട്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയായി യാക്കോബിനെ കാണുവാൻ കഴിയും. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തിട്ട് കർത്താവിന്റെ നാമത്തിൽ അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും എന്നല്ല, താൻ വിശ്വാസത്താൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ലേഖനം ആരംഭിക്കുമ്പോൾ പരിശോധനകളെ കുറിച്ച് താൻ പറഞ്ഞിട്ട് അതിനെ ചുരുക്കമായി താൻ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് നിലയിലുള്ളതായ പരീക്ഷകൾ നമ്മളെ അഭിമുഖീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ദൈവത്താനുള്ള പരീക്ഷ, രണ്ട് പിശാചിനാനുള്ള പരീക്ഷ. പിശാചിനാനുള്ള പരീക്ഷയെ കുറിച്ച് മത്തായി സുവിശേഷം 4:1 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ദൈവം തന്റെ കുഞ്ഞുങ്ങളെയും പരീക്ഷിക്കുന്നതായി കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 22:1 വാക്യം വായിക്കുമ്പോൾ അനന്തരം ദൈവം അപ്രകാരം നീ പരീക്ഷിച്ചത് എങ്ങനെ എന്നാ എന്നറിഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് നിലയിലുള്ളതായ പരീക്ഷകൾ നാം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളെ പരീക്ഷിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ, ഏതൊരു വ്യക്തിയെയും ദൈവം പരീക്ഷിക്കും. നമ്മൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി ക്ഷണിക്കപ്പെടുവാൻ തക്കുള്ള സാധ്യമല്ല. നമ്മൾ തലയിൽ തുണിയോ കെട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുവന്റെ ഭക്തി, ഒരുവന്റെ വിശ്വാസം, ഒരുത്തിന്റെ ഭക്തി, ഒരു സഹോദര ഭക്തി നമുക്ക് തെളിയിക്കുവാൻ തക്ക നോക്കത്തില്ല. എന്നാൽ പ്രശ്നങ്ങൾ കൂടി കയറിയിറങ്ങുന്നതാണ് ആരാണ് യഥാർത്ഥ ഭക്തനെന്ന് തിരിച്ചറിയുന്നത്. ഏതൊരു വ്യക്തിയും സ്വർഗസ്ഥനായ ദൈവം എത്ര വലിയ വ്യക്തിയാണെങ്കിലും അവരെ പരീക്ഷകൾ കൂടി കയറ്റി ഇറക്കി യഥാർത്ഥമായ വിശ്വാസിയാണോ എന്ന് തെളിയിച്ചിട്ടുള്ളതായ പല സന്ദർഭങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കുന്ന കഴിയും. ഇന്ന് രാത്രികാലം 3 വ്യക്തികളെ കുറിച്ച് ഇന്നോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ച് ദൈവം അവരുടെ വിശ്വാസം തെളിയിച്ചത്, അവരുടെ ഭക്തി തെളിയിച്ചത് പ്രശ്നങ്ങൾ കൂടി കയറ്റി ഇറക്കിയാണെന്നുള്ളത് തിരുവചനത്തിൽ നിന്ന് പറയുവാൻ തക്കുള്ള ഞാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ എന്നാരംഭിക്കുന്നു. അബ്രഹാമോട് പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ കൊണ്ടുപോയി ആഗ്രഹിക്കാം എന്ന് അബ്രഹാമിനോട് പറഞ്ഞിരുന്നെങ്കിൽ അബ്രഹാം സാറായുടെ ആ കാര്യം പറഞ്ഞത്, അവർ രണ്ടുപേരുടെ സാറായുടെ അഭിഷേകം പറഞ്ഞാൽ ഉടനെ പറയും അന്നാ ഞാനിവിടെ വരാമെന്ന് പറഞ്ഞ് അവർ ഇസ്മായിലിനെ അന്നേരം കൊണ്ടുപോയി യാഗം കഴിച്ചത്. എന്നാൽ ദൈവം എടുത്തു പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകന് ഇസഹാക്കിനെ തന്നെ ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിച്ച എന്ന് എടുത്തു പറഞ്ഞു. അതെടുത്തു പറഞ്ഞില്ല എന്നെങ്കിൽ നിശ്ചയമായും ഇസ്മായിലിനെ അന്നേരം കൊണ്ടുപോയി യാഗം കഴിച്ചത്. എന്നാൽ ദൈവം അപ്രകാരം നടക്കും എന്നറിയാവുന്നതുകൊണ്ട് അതെടുത്തു വ്യക്തമാക്കി അബ്രഹാമിനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ ഞാൻ നിന്നെ കാണിക്കുന്ന മടിയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാം. ദൈവ മക്കളെ, അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്. ഒരു വലിയ പ്രശ്നത്തിനടുവിൽ അബ്രഹാമായിരിക്കുകയാണ്. വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ചതായ മകനെ ഇപ്പോൾ ദൈവം പറയുന്നു കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ. ഈ പരീക്ഷയിൽ ഏതൊരു വ്യക്തിയും തോറ്റുപോകാമെന്ന പരീക്ഷയാണ്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ അരുളപ്പാട് അബ്രഹാമിനുണ്ടായപ്പോൾ അബ്രഹാം 3 നിലയിലുള്ള ക്രമീകരണം അവിടെ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്, അവൻ അധികാലത്ത് എഴുന്നേക്ക് കഴുതയ്ക്ക് പോകും. ഒരു ഒരുക്കം, ഒരു പ്രിപ്പറേഷൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. എന്തിനാണ് ഈ ഒരുങ്ങും അറിയാമോ? ദൈവം കൽപ്പിച്ചതുപോലെ ഒരു യാഗത്തിന് വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ ഒരാരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്ന ദൈവത്തിന്റെ ജനമേയിൽ അബ്രഹാം കാണിച്ചതുപോലെ നമുക്കൊരു ഒരുക്കം ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ ആലയത്തിൽ വന്നു തുടങ്ങുവാനല്ല, ഒരുക്കത്തോടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ ഒന്നാമ ഭക്തരക്കാർക്കും അറിയും മറ്റേ അറിയും ഒരുക്കിയ സുഗന്ധവർഗവുമായി കല്ലറയിൽ കടന്നു വരുന്നു. ഒരുക്കിയ സുഗന്ധവർഗവുമായി അവിടെ ചെന്ന് ഒരുക്കല്ലായിരുന്നു, അപ്പൊ അവിടെ തന്നെ ഒരുക്കിയ അവസ്ഥയിലാണ് കടന്നു വന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ഒരുങ്ങിയ അവസ്ഥയിൽ കടന്നു വരാൻ പറ്റും. ദൈവത്തിന്റെ അരുളപ്പാട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തന്നെയായിരിക്കും. അപ്രകാരം അധികാരം എഴുന്നേറ്റ് ഒരുങ്ങി. അപ്രകാരം സാറായോട് ഈ വിഷയം പറഞ്ഞില്ല. സാറായോട് പറഞ്ഞു ഒരു യാത്രയുണ്ട്, ഒരു ആരാധനയുണ്ട്. ഇത്രയും മാത്രമേ പറഞ്ഞു. സാറായോട് ഈ വിഷയം പറയുകയാണെങ്കിൽ നിശ്ചയമായും ഈ ആരാധന അല്ലെങ്കിൽ ഈ യാഗം നടക്കത്തില്ല. കാരണം ആ അപ്രകാരം സാറായോട് പറയാ, ഇന്നലെ രാത്രി ദൈവം എന്നോട് പറഞ്ഞു നമ്മുടെ മകനെ കൊണ്ട് യാഗം കഴിക്കാം, ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പോണം എന്ന് പറഞ്ഞാൽ സാറ ഒറ്റയ്ക്ക് അതിനെ എതിർത്താൽ ആ അപ്രഹാമിനെ തടയുവാൻ തക്കണമെന്നില്ല. അപ്പൊ സാറായ്ക്ക് ഒരു കാര്യം ചെയ്യാം, അപ്രഹാമിന്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികളുണ്ട്. സാറായ് എന്തെന്നറിയാമോ, അവരോട് ചെന്ന് പറയും, അയ്യോ എന്റെ ഭർത്താവ് എന്നോ ഫേക്കനാവ് കണ്ടു എന്റെ മകനെ കൊണ്ട് കൊല്ലാൻ പോവുക, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തെ ഇടപെടണമെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കുടിച്ച് പിടിച്ച് അപ്രഹാമിനെ തൂണെ പിടിച്ച് അവർ കെട്ടും. ആരാ നടക്കത്തില്ല. ചെറിയ ഭാര്യമാരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയാൻ മേല. എന്നാൽ അപ്രകാരം നോക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയമൊന്നും അപ്രകാരം സാറായോട് പറയത്തില്ല. ചില പ്രത്യേകിച്ച് അപ്പൊ നല്ല വിചാരിക്കുന്നു ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ചെയ്തു അധികാരം എഴുന്നേറ്റും. എന്നാൽ ആരാണെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. രണ്ടാമത് അപ്രകാരം ജീവിതത്തിൽ അപ്രകാരം ചില ക്രമീകരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്രകാരമും ബാല്യക്കാരും അവർ ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് അപ്രകാരം ദൂരെ നിന്ന് ആ മല കണ്ടു. എന്നെ അപ്രകാരം ചെയ്യുന്നറിയാമോ, ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുത്തി, ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. രണ്ടാമത് അപ്രകാരം ജീവിതത്തിൽ ചില ക്രമീകരണം എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ. എന്താണ് ചെയ്തത്? ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക, ഇന്ന് രാത്രികാലം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലുള്ള ബാല്യക്കാരെ നമ്മൾ ഒഴിച്ചു നിർത്തണം. ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ബാല്യക്കാരുണ്ടെങ്കിലും അവരെ ഒഴിച്ചു നിർത്തേണ്ട അത്യാവശ്യമുണ്ട്. അവരെ ഒഴിച്ചു നിർത്തിയില്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിക്കാൻ തക്ക നോക്കത്തില്ല. ബാല്യക്കാർ ആരാധനയ്ക്ക് വന്നാൽ ആരാധനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് അപ്രകാരം ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിപ്പി, ഈ സമയം ഞാൻ മുടിയപുത്രന്റെ കാര്യം ഓർക്കുക. മുടിയപുത്രൻ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മൂത്ത മകൻ വയലിലായിരുന്നു. അവന് ഭവനത്തിൽ വന്ന വ്യത്യാസമൊന്നും അറിഞ്ഞില്ല. അവൻ അങ്ങോട്ട് ഇറങ്ങി മാറാൻ നോക്കിയിരുന്നു. ഭവനത്തിൽ ആകപ്പാടെ നൃത്തം, വലിയൊരു വ്യത്യാസം, സഭയുടെ വലിയ ഉണർവ്, ഇതെല്ലാം വന്നപ്പോ മൂത്തവനോട് ഇല്ലായിരുന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ വലിയ പൊട്ടും ബഹളവും വലിയൊരു ഉണർവും. എന്നാൽ ഇവൻ അങ്ങോട്ട് അകത്ത് കയറി ചെല്ലണ്ട്, ഇവൻ അകത്ത് കയറാതെ വെളിയിൽ നിന്നുകൊണ്ട് നിർവൃത്തുക. അവിടെ ഒരു വേലക്കാരനെ വിളിച്ചു ചോദിച്ചു എന്താ ഈ വീട്ടിൽ നടക്കുന്ന വലിയ ബഹളം. കുറേ പറഞ്ഞു നിന്റെ അനിയൻ വന്നിരിക്കുന്നു പറഞ്ഞു. പിന്നെ അനിയന്മാർ വന്ന് പറയുമ്പോ മൂത്ത വന്നക്കോസുകാരെ സന്തോഷിക്കാനുള്ളതിന് പുറത്തെ വെളിയിൽ നിൽക്കുക. അവിടെ ഇങ്ങനെ വെളി നിന്നപ്പം നമ്മൾ ഒരുപാട് എന്നൊക്കെ ഒരു ആൾക്കാരാണ് പറയുന്നത് അവനവിടെ നിന്നോടെന്ന് പറഞ്ഞത്. എന്നാ അവരെ മൂത്തവനെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ പിതാവ്. അക്കൻ ഇറങ്ങി വന്നു ചോദിച്ചു ചോദിച്ചു മകനെ നീ എന്തിന് പുറത്തു നിൽക്കുന്നു, അകത്തോട്ട് വരാൻ പറഞ്ഞു. ഉടനെ ഇപ്പൊ പറയുന്ന ഒരു കംപ്ലൈന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞ കംപ്ലൈന്റ് ഞാൻ ഇത്രയും നാള് നിന്റെ കൂടെ താമസിച്ചിട്ട് ഞാൻ എന്റെ ചങ്ങാതിമാരുമായിട്ടാണെന്ന് കേട്ടത് നീ എനിക്ക് ഒരു ആത്മകുട്ടിയെ തന്നില്ല. അപ്പൊ അവന് പറയുന്നത് എന്താണെന്നറിയാമോ, അനുഭവസാർക്ക് സമയം കൊടുക്കുകയാണെങ്കിൽ അവൻ എന്തൊക്കെ പറയുന്നത്, ഞാൻ ഇത്ര നാളായി അപ്പനോട് താമസിക്കുക, ഇത്രാമത്തെ ഉണർവ് ഞാൻ ഇറങ്ങിയ വളരെ പാരമ്പര്യം വരാണ്ട്. എന്നാൽ അവനിപ്പൊ അകത്ത് കയറത്തില്ല, ഉണർവിന്റെ അകത്തോട് അവൻ കയറത്തില്ല, അവൻ പുറത്ത് നിൽക്കുക. അവൻ പറയുന്ന വിഷയം എന്താണെന്നറിയാമോ, ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ താമസിച്ചിട്ട് നീ എന്റെ ഞാൻ എന്റെ ചങ്ങാതിമാരുമായിട്ടാണ് നിൽക്കേണ്ടത്, എനിക്കൊരു ആട്ടുമുട്ടിയെ തന്നില്ല. അപ്പൊ അവന്റെ ആനന്ദ ആരുമായിട്ടാണെന്നറിയാമോ, അപ്പനുമായിട്ടല്ല, അവന് കുറെ ചങ്ങാതിമാരുമുണ്ട്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ജനമേ നമുക്കാണ് നിൽക്കാനുള്ളത് ചങ്ങാതിമാരുമായിട്ടല്ല, നമുക്കാണ് നിൽക്കാനുള്ളത് നമ്മുടെ അപ്പനുമായിട്ടാണ്. നമ്മുടെ ആരാധനയ്ക്ക് നമ്മുടെ ആത്മീയമായ അവസ്ഥയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പലേ ചങ്ങാതിമാരെ ഓടിച്ചു നിർത്തുവാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വനത്തിൽ കൂടി ദൈവജനത്തെ ഉപ്പോഷിപ്പിക്കുന്നു. അവൻ അകത്ത് കിടക്കത്തില്ല, അവൻ പറയുകയാമോ ഒരു ചെറിയ കംപ്ലൈന്റാ, നീ എന്തൊരു ആട്ടുകുട്ടിയെ തന്നില്ല പ്രേസ്തലം, ഇതുപോലെ കംപ്ലൈന്റ് പറഞ്ഞ് പുറത്തു നിൽക്കുന്ന അനുഗ്രഹകരെ കാലത്ത് കാണുവാൻ കഴിയും. എന്നാൽ അപ്പം നിൽക്കുന്ന മറുപടി അറിയാമോ, മകളെ എനിക്കുള്ളതെല്ലാം നിന്റെതല്ലോ, നിനക്ക് അങ്ങെടുത്ത് പൂർണ്ണത്തിൽ അങ്ങ് ആ എടുത്തോളാം വരെ. എന്നായിരിക്കും അർത്ഥം? ഇന്ന് രാത്രി കാലം നമ്മുടെ അപ്പനുള്ളതെല്ലാം നമുക്കുള്ളതാണ്, അത് ഏറ്റുവാങ്ങാത്തത് കുഴപ്പം നമ്മളാണ്. ഇന്ന് രാത്രി കാലം ആരാണ് കടന്നു പിടിക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യാത്മി ദ്വാരത്തെ കണ്ണുകളായി ഭാരത്തു പൊങ്കത്തേക്കായി ഉടാടിക്കൊണ്ടിരിക്കുന്ന അന്ന് അനുഗ്രഹം പ്രാപിച്ചാൽ ഇന്ന് രാത്രി കാലം നമുക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പോഴാണ് ബാല്യക്കാർക്ക് പറഞ്ഞു, നിങ്ങളുടെ ഇരുത്തി ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. അബ്രഹാം പറഞ്ഞിട്ട് അതോ കാര്യങ്ങളൊന്ന് മടങ്ങി വരാമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോക്കാമോ, അബ്രഹാമിന്റെ ഹൃദയം പിന്നിപ്പൊട്ടുന്നുണ്ടെങ്കിലും അവനൊരു കാലത്ത് നല്ല ഉറപ്പുണ്ട്. എന്റെ മകനെ മോറിയാക്കുന്നിൽ കൊണ്ടുപോയി അവനെ പെരുവീടത്തിൽ കിടത്തി അവനെ കണ്ണങ്ങൾ കണ്ണങ്ങളായി നീക്കി അവനെ ചാരമാക്കി കളഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ചാരത്തിൽ നിന്ന് എന്റെ മകനെ ഉയർത്തിട്ട് എന്റെ മകനുമായി മടങ്ങി വരുവാൻ എന്റെ കൈ റെഡിയാക്കുമെന്ന് അബ്രഹാം പറഞ്ഞു. നിങ്ങളിവിടെ ചുരുക്കി ഞാനും താഴ്ന്നു അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. രണ്ടാമത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. മൂന്നാമത് അബ്രഹാമിനെ കുറിച്ച് അവർ വായിക്കുന്നത് എന്താണെന്നറിയാമോ, അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ഒരു കോപ്പറേഷൻ. ദൈവത്തിന്റെ ജനമേ, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഒരുമനുണ്ടായിരിക്കണം. നോക്കണമേ, ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന അബ്രഹാമും ബാലനും അവർ എഴുതിയിരിക്കുന്ന പ്രത്യേക ഒരു വാചകം, അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. പ്രസ്ഥലോ ആരാധനയ്ക്ക് ഒരുമന ആവശ്യമാണ്. പ്രിപ്പറേഷൻ, സെപ്പറേഷൻ, കോപ്പറേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് പ്രാപിക്കാതൊക്കെ നോക്കത്തുള്ളൂ. പ്രസ്ഥലോ അബ്രഹാമും ബാലനും ഒരുമിച്ചിരുന്ന് നടക്കുമ്പോൾ മകനൊരു ചോദിച്ചു, ആ ചോദ്യം, അപ്പ വേറെ കൊണ്ട് കത്തിയുണ്ട്, എന്നാ യാഗത്തിലുള്ള മൃഗം എവിടെ? അപ്പൊ ഈ മകന് ആരാധന എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് അനേക കുടുംബത്തിൽ മക്കൾക്ക് ആരാധന എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. ഞാൻ പല സ്ഥലങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ക്ലാസ് സി കെ ദാനിയൽ ബോംബെയിൽ വന്ന് ദാനിയൽ പ്രവചനം ബൈബിസ്റ്റ ക്ലാസ് എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സഭയുടെ ആ ഒരു പിതാവ് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം മുട്ടുമടയ്ക്കപ്പോൾ മകനോർത്ത് ആന കളിക്കാനാണ് അപ്പന്റെ പുറത്ത് സിറ്റിയാണ് ഈ എന്ന് പറഞ്ഞ് പുറത്തു കയറി നിന്ന്. കാരണം അപ്പൻ മുട്ടുമടക്കി ആ ഇതുവരെ ഒരു മകൻ കണ്ടിട്ടില്ല. ആദ്യമാത്ത മുട്ടുമടക്കിയപ്പോ മകൻ വിചാരിച്ച ആന കളിക്കാനാണ്. എന്നാൽ ഇസാക്കിനെ നോക്ക്, ദൈവക്രിസ്തോത്രം, ഇസാക്കിനറിയാം ആരാധന എങ്ങനെയാണ്, ആരാധനയ്ക്ക് എന്തെല്ലാം വേണം എന്നുള്ളത് ഇസാക്കിനറിയാം. കാരണം അവന്റെ പിതാവ് ഭവനത്തിൽ ദിനം പ്രതി ദൈവത്തിൽ ആരാധിക്കുന്ന ആരാധന മകൻ കണ്ടോട്ടാണിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? നിത്യമായി ഒരു പിതാവിന്, പിതാവെന്നുള്ള നിലയിൽ അബ്രഹാമിന് ഉള്ള കലങ്ങി കാണും. യാഗത്തിനുള്ള മൃഗം ആരാണെന്ന് മകനറിയത്തില്ല, എന്നാൽ അപ്പനറിയാം. എന്നാൽ ആ പരിശോധന നടുവിൽ, ആ പ്രശ്നത്തിന് നടുവിൽ, ആ ദുഃഖത്തിന് നടുവിൽ അബ്രഹാം കൊടുത്ത മറുപടി എന്നറിയാമോ, മകനെ ദൈവം കരുതിക്കൊള്ളും. ഇന്ന് രാത്രി കാലം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രശ്നങ്ങൾ നടുവിൽ, പരിശോധന നടുവിൽ അബ്രഹാം കാണുന്ന കരം മാനുഷികമായ കരമല്ല, അബ്രഹാം കാണുന്ന കരം ദൈവത്തിന്റെ കരമാണ്. ഇന്ന് രാത്രി കാലം പരിശോധന കൂടി ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ പകരെ നിന്റെ പ്രശ്നങ്ങൾ നടുവിൽ ദൈവത്തിന്റെ കരം കാണുവാൻ ഇന്ന് രാത്രി പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാ, അവൻ കൊള്ളാവുന്നതായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്യത്തെ ജനിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ഇന്ന് രാത്രിക്കാരൻ ഒരു കാര്യം തെളിയിക്കാനെന്നാണ് ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞു വരുന്നത്. അബ്രഹാമുണ്ടല്ലോ മകന്റെ ഈ ചോദ്യത്തിന്റെ മുന്നിൽ പുറകോട്ട് മാറാതെ മകനുമായി അമാറിയിലേക്ക് കയറി ഇവാ ബലിപീഠം ഒരുക്കി മകനെ പിടിച്ച് അവിടെ കിടത്തി താന് കത്തിയെടുത്തു. ഓങ്ങിയപ്പോൾ സ്വർഗം പോലും എത്തിപ്പോയി. അടുത്ത് പറയുന്ന വാക്യം ദൈവത്തിന് ജനം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇന്ന് രാത്രിക്കാലം അത് ശ്രദ്ധിച്ചിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. സ്വർഗം പോലും ഞെട്ടിപ്പോയി. സ്വർഗത്തിലെ ദൈവ അബ്രഹാമിന് ഇടപെട്ടു, പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക, അബ്രഹാമേ അബ്രഹാമേ ബാലനെ കൈവച്ചിട്ട്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, അബ്രഹാമേ അബ്രഹാമേ ഞാനിപ്പോ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. ഇതിനു മുമ്പ് പല പ്രാവശ്യാത്രകാമന് ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായിട്ടും ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ ആദ്യമായിട്ടാ. ഒരു ദൈവത്തിന്റെ വയറിന് പ്രശ്നങ്ങൾ കൂടി കയറ്റിറക്കി പ്രശ്നങ്ങൾ കൂടി അത് വിജയിക്കുകയാണ് നമ്മുടെ ദൈവം നമ്മെ അറിയുന്നത്. അപ്രകാരം പറഞ്ഞ വാചകം അവസാനിച്ചില്ല, ഞാൻ നിന്നെ അറിയുന്നു. അടുത്ത വാചകം, നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായതുകൊണ്ട് നിന്റെ വിശ്വാസം ശരിയാണെന്ന് നിന്റെ ഇറക്കം ശരിയാണെന്ന് ഞാനിപ്പോ നിന്നെ അറിയുന്നു. പരിശോധന കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് രാത്രി കാലത്ത് അനുഭവിക്കുന്ന കഷ്ടതയുണ്ടല്ലോ, ഇന്ന് രാത്രി കാലത്ത് അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ, ഇന്ന് രാത്രി കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ദൈവം തന്നെയാണ് നിന്നെ അറിയുവാതൊക്കെ ഇന്ന് രാത്രി കാലത്ത് അഴിപ്പാൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അവൻ കൊള്ളാകുന്നതായ തീർന്ന സേവകൻ, കർത്താവിനെ സേവിക്കുന്നവർക്ക് രാജ്യത്തം ജനിക്കുന്ന ജീവഗതിരി പ്രാപിക്കും. ഇനി രണ്ടാമത്തെ തെളിവ്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃപുരത്തെയും വിട്ട് ഞാൻ നിന്റെ കാണിപ്പായിട്ട് ദേശത്തേക്ക് പോകാം എന്ന ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. തേജോമയനായ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നെ അർപ്പിച്ചു. അബ്രഹാമിന്റെ രാജാവോ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടപ്പോൾ അവൻ അല്ലാത്തേക്ക് നീട്ടു. അതിന് വേണ്ടി ഒരുക്കം കാണുന്ന ദൈവം പറഞ്ഞു, കാണിപ്പായിരിക്കും ദേശത്തേക്ക് പോകാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ നമ്മുടെ ലോകത്തിൽ വന്നു നോക്കി ചോദിച്ചു, ചിച്ചക്കഹോടപ്പുറം ചോദിച്ചു. അതായത് ഇന്നലെ രാത്രി കടന്നിറങ്ങിയപ്പോൾ ദൈവനോട് പറഞ്ഞു, നീ ഇറങ്ങി പുറപ്പെടാൻ കാണിപ്പാർക്ക് ദേശത്തേക്ക് പോകാത്തൊന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോകുവാണ് ഉടനെ ലോത്ത് പറഞ്ഞു, ചിറ്റപ്പം പോവാണ് ഞാനുടെ വരികയാണെന്ന് പറഞ്ഞു ലോത്ത് കൂടെ കൂടി ഇറങ്ങി. ഉയർത്തൻ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി പുറപ്പെട്ടു. ഉയർത്തൻ ദൈവത്തിന്റെ വിളി കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്തിന്റെ വിളി കേട്ടവരും ദൈവത്തിന്റെ വിളി കേൾക്കാത്തവരുടെ ഒരുമിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം. ആദ്യം കയ്യടിച്ചൊക്കെ പാട്ട് പാടി മുന്നോട്ട് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ പ്രശ്നമുണ്ടാകും. ക്രൈസ്തവോ ലോത്തുമായിട്ടുള്ള ആരാധന ഉണ്ടല്ലോ, ലോത്തുമായിട്ടുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരിക്കലും സുഖകരമായിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായപ്പോൾ അപ്രകാരം ലോട്ടിനെ വിളിച്ചു പറഞ്ഞു, ലോത്തെ നീ അടുത്തോട്ടെങ്കിൽ ഞാൻ വളത്തോട്ട്, നീ വളത്തോട്ടെങ്കിൽ ഞാൻ നടത്തോട്ട് എന്ന് പറഞ്ഞ് ആ കൂട്ടായ്മ രണ്ടായി തിരിഞ്ഞു. അപ്രകാരമുണ്ടല്ലോ, അപ്രകാരമൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ലോത്ത് സോതോമി പോയി താമസിച്ചു. ദൈവകൃഷ്ണൻ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ലോത്തുണ്ടല്ലോ സോതോമി പോയി താമസിച്ചു, അവന് ഭൗതികമായി വലിയ ഉയർച്ച ഉണ്ടായി. ഇന്ന് രാത്രികാലം ആ കാലത്ത് നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിക്കാറുണ്ടെങ്കിൽ ഇന്ന് പലരും ലോകത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയത്തുള്ളൂ. കാരണം അവനുണ്ടല്ലോ സോഹമൊന്നും കൊണ്ടാമിട്ട് അവനിപ്പോ നല്ല ഒന്നാമത്തെ ബിൽഡിംഗ് ഒക്കെ ആയി. അവന്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ അമ്പ്രല്ലൊക്കെ പിടിച്ചോണ്ട് പോകുന്ന കാഴ്ച, അതുപോലെ തന്നെ മക്കളൊക്കെ ആണെങ്കിൽ ഡാൻസ് ഒക്കെ പഠിച്ച് വളരെ അങ്ങ് ലോകപ്രകാരം അവർ വളരെ അങ്ങ് ഉയർന്നു. എന്നാൽ അപ്രകാരം നോക്കാമെന്നുണ്ടോ, അപ്രകാരം ഇപ്പോഴും കൂടാക്കി താമസിക്കുക. ക്രൈസ്തലോ എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നറിയാമോ, ലോകത്തിന്റെ ജീവിതത്തിന് പഠിച്ചു നോക്കാമെങ്കിൽ ഇന്നേ വരെ ലോകത്ത് ഒരു ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പ്രധാനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ക്രൈസ്തലോ എന്നാൽ അബ്രഹാം എവിടെല്ലാം താമസിക്കുന്നത് തെളിയിക്കപ്പെടുന്നെങ്കിൽ എന്നറിയാമോ, അവൻ ദൈവത്തിന് വേണ്ടി യാഗപീഠം പറയുമായിരുന്നു. ക്രൈസ്തലോ ദൈവം നിന്നേ അബ്രഹാമിനെ യാഗപീഠം ദൈവത്തിന്റെ പൈതൃകം എപ്പോഴും ഉണ്ടായിരിക്കണം. ലോകത്തിന് സ്വാതന്ത്ര്യം നല്ല ജോലി കിട്ടി, അവനാണ് പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിനെ നോക്കാമെന്നുള്ളത് അവൻ വളരെ ഉയർന്നു. ദൈവകൃഷ്ണൻ അബ്രഹാം നോക്കാമെങ്കിൽ ഇപ്പോഴും അവൻ കൂടാതെ താമസിച്ചിരിക്കുക. എന്നാൽ ഇങ്ങനെ പോയി നോക്കിയാൽ ആരാണ് യഥാർത്ഥ ഭക്തനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയത്തില്ല. ആരാണ് ഭക്തനെ തിരിച്ചറിയണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. കണ്ടുമുട്ടിലേ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, അബ്രഹാമിന്റെ ജീവിതത്തിലും പ്രശ്നമുണ്ടായി, ലോകത്തിന്റെ ജീവിതത്തിലും പ്രശ്നമുണ്ടായി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒരു ദിവസം ദൈവത്തിന്റെ രണ്ട് ദൂതന്മാർ സോദോമിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ലോകത്ത് നോക്കിയപ്പോൾ ദൈവത്തിന്റെ രണ്ട് ദാസന്മാർ പോകുന്നു. അവന് ദൈവത്തിന്റെ ദാസന്മാരെ കണ്ട തിരിച്ചറിയുക. ആ കാരണം അനേക നാളുകളായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ സംസർഗമൊന്നും ഇല്ലാതെ ലോകത്ത് ഇങ്ങനെ സോദോമിൽ കഴിച്ചു വിടുകയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് സന്തോഷമായി പോയെന്നറിയാമോ. കാരണം എത്രയും നാളുമായിട്ട് വെട്ടിയ സമ്പർക്കം ദൈവദാസന്മാരുമായിട്ട് അവൻ ഇല്ലാതിരിച്ചായിരുന്നു. അബ്രഹാമിന്റെ കൂടെ താമസ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നതായ കാഴ്ചയും ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകുന്നൊക്കെ അവൻ ഇങ്ങനെ ആ അബ്രഹാമുമായിട്ടുള്ള സംസർഗത്തിൽ താൻ കാട്ടിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി ദൈവദൂതന്മാർ സംസർഗമില്ലാത്ത ലോത്ത് ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ചെന്ന് അവരെ ബാധപ്പെടുത്തി കൊണ്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് ഞാൻ വാർക്കണം. അവരുടെ നിർബന്ധം കൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ അന്ന് രാത്രിയിൽ ലോത്തിന്റെ ഭാഗത്ത് താമസിക്കാൻ ചെന്നു. അന്ന് രാത്രി വലിയ പ്രശ്നമുണ്ടായി, ലോത്തിന്റെ ജീവിതത്തിലുണ്ടായ വലിയ പ്രശ്നം. സോദോമിലെ ആൾക്കാരളകി വീടിന്റെ വാതുക്കൽ വന്ന് നിന്നു, കഥയെ വന്ന് മുട്ടി. അങ്ങനെ പറഞ്ഞ വാദം എന്തറിയാമോ, കോളിവിടെ അടിച്ചിരുന്നപ്പോൾ ലോത്ത് ആ സ്റ്റെപ്പോടെ ഇറങ്ങി നിന്നു. ഇറങ്ങി നിന്ന വേളയിൽ ഇവരെല്ലാവരും പറയുന്ന വാതകർ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന അതിങ്ങളെ വിട്ടുന്നില്ല, ഞങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പോവുകയാണ്. പറഞ്ഞ ലോത്ത് മുമ്പ് എന്ത് ന്യായം പറഞ്ഞാലും ഇവരെല്ലാവരും അനുസരിക്കുമായിരുന്നു. ഇപ്പൊ അവൻ ന്യായം പറയാൻ തക്കെണ്ണം, സമാധാനം പറയാൻ തക്കെണ്ണം ഇറങ്ങി നിന്നു. ഇറങ്ങി നിന്ന് പറഞ്ഞ വാചകം, എന്റെ സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അവരെന്റെ വീട്ടിൽ അതുങ്ങളായി പാർക്കാൻ വന്നതാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. പറഞ്ഞ കൂട്ടന്മാരുടെ എന്തറിയാമോ, പരദേശി നീ മാർദ്ദിക്കോ, നിനക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല, നീ പരദേശിയാണ്, നീ മാർദ്ദിക്കാൻ പറഞ്ഞു. എനിക്ക് അപ്രകാരം അബ്രഹാമിന്റെ ജീവിതത്തിലും വലിയ പ്രശ്നമുണ്ടായി. അബ്രഹാമിന്റെ ഭാര്യ സാറാ മരിച്ചുപോയി, തന്റെ ജീവിതത്തിൽ വലിയ ദുഃഖമായി. അബ്രഹാമിന്റെ ഭാര്യയെ അടക്കുവാൻ വെക്കുന്ന ഒരു സ്ഥലമില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. അവസാനം അദ്ദേഹം ചെന്ന് അബ്രഹാം ചെന്ന് ഹിബ്രിയോട് പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചുപോയി, ഞാൻ വളരെ ദുഃഖത്തിലായിരിക്കുന്നു, അതുകൊണ്ട് അവളെ അടക്കുവാൻ വെക്കണം, നിങ്ങൾ എനിക്കൊരു സ്ഥലം തരണം, ആ മക്കളാക്കുക, എനിക്ക് വിലക്ക് തരണം എന്ന് പറഞ്ഞു. പറഞ്ഞ അവർ വിളിച്ച വെടിയെന്നറിയാമോ, യജമാനേ മകനെ, ഈ കാത്തുകൊക്കെ സ്തുതിക്കേണ്ടതായ ആവശ്യമുണ്ട്. പ്രശ്നമുണ്ടായപ്പോൾ ഒരുത്തരെ ലോകം വിളിക്കുന്നു, പരദേശീ നീ മാർദ്ദിക്കാം. പ്രശ്നമുണ്ടായപ്പോൾ ഒരുത്തരെ ലോകം വിളിക്കുന്നു, യജമാനേ. അവിടെ നിന്ന് തീർന്നില്ല, അടുത്ത വാചകം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. യജമാനേ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ വൈദ്യുത പ്രശ്നങ്ങൾ നടുവിൽ ദേശത്തൊരു പ്രഭുവിനെ പോലെ ഉയർത്തുവാൻ നമ്മുടെ ദൈവ ശക്തനാകിയാൽ നീ അഭിവൃദ്ധിച്ച പ്രശ്നങ്ങളെ അകിക്കുക. നിന്റെ ദൈവം അതിൽ കൂടി ഉയർത്തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്ന കർത്താവിനെ കുറിക്കാം. ിക്കുന്ന മനുഷ്യർക്കാക്കുവാൻ അവൻ കൊല്ലാവുന്നതായി കൊണ്ട ശേഷം കർത്താവ് തന്നെ സേവിക്കുന്നവർക്ക് വാക്കത്തിൽ ജനിക്കുന്ന ജീവഗുരുവിനെ പ്രാപിക്കും. അവൻ ജോസേഫിനെ കുറിച്ചിങ്ങനെ വായിക്കുന്നു, ജോസേഫ് ഫലപ്രദമായ ഒരു പലരും പറയാറുള്ള തെറ്റാ, ഫലപ്രദമായ ഒരു മുന്തിരിപ്പള്ളി. ബാക്കി പലപ്പോഴും തെറ്റായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ സഭയില് കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോ ഒരു വാക്യം പറഞ്ഞു, അത് വായിക്കാൻ പറഞ്ഞപ്പോ സഹോദരി വായിച്ചു, സകല ഭൂവാസികളുമായുള്ളവര് യഹോവയ്ക്ക് ആർപ്പിടുകയും. ആർപ്പിടുകയും വാക്യം എനിക്കന്ന് വലിയ വിഷമമായിപ്പോയി. അനുഗ്രഹമായ ഒരു കഴിഞ്ഞ ക്ലാസ് അവതരിക്കുമ്പോ ജോയിസ് എന്ന് പറഞ്ഞ സഹോദരി വായിച്ചു, നിങ്ങൾക്ക് എനിക്ക് വരുമ്പോ ആ സഹോദരി തിരക്കല്ലേ, ആ സഹോദര സകല ഭൂവാസികളുമായുള്ളവര് യഹോവയ്ക്ക് ആർപ്പിടുകയും. ഞാൻ പറഞ്ഞു, ജോയിസ് എനിക്ക് വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞു, നീ കഴിഞ്ഞ ക്ലാസ്സിന് ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നോ രണ്ടോ പേരോ ആപ്പിട്ടാരും വരുന്നത്, അവിടെ പറയുന്നത് ഭൂവാസികൾ എല്ലാം കൂടെ കൂടി യഹോവയ്ക്കാം. ഞാൻ അപ്പൊ ആ സൗകര്യം വളരെ ഗുണദോഷം. ഞാൻ പറഞ്ഞ ലക്ഷ്യം, ജോസേഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയില്ല, ജോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നീലവും അരിയെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അടുത്ത വാചകം, വില്ലാളികൾ അവനെ എഴുതു, അവനെ വിഷമിപ്പിച്ചു, എങ്കിലും അവന്റെ കൊമ്പ് ഉറപ്പോടെ നിന്നു. ക്രൈസ്തരം വളരെ ശ്രദ്ധിക്കുക, അച്ഛനും മാത്രമേ ദൈവത്തിന്റെ മനസ്സിലേക്ക് ഇറങ്ങുന്നത്. ജോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീലവും അരിയെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. വില്ലാളികൾ അവനെ എഴുതു, അവനെ വിഷമിപ്പിച്ചു, എങ്കിലും അവന്റെ കൊമ്പ് ഉറപ്പോടെ നിന്നു. ക്രൈസ്തരോ എങ്ങനെ ഉറപ്പോടെ നിന്ന് അറിയാമോ, അവന് സാമർത്ഥ്യം കൊണ്ടല്ല, വിദ്യാഭ്യാസത്താലല്ല, അവന്റെ കഴിവിനാലല്ല, അവന്റെ സാമർത്ഥ്യത്താലല്ല. അവിടെ എത്തിരിക്കുന്ന വാചകം, യാക്കോ നല്ലവന്റെ കയ്യാൽ അവൻ ബലപ്പെട്ടു. പ്രശ്നങ്ങളുടെ നടുവിൽ യാക്കോ നല്ലവന്റെ കയ്യാൽ നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മുടെ ദൈവം ഇന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യം. വിശദത്തിലേക്ക് കടന്നു വരാം. ജോസേഫിന്റെ ദൈവമായി വളരെ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിന് തെളിവാണ് അവൻ രണ്ട് സ്വപ്നം കണ്ടു. ആ ദൈവമായിട്ടുള്ള കണക്ഷൻ, ദൈവമായിട്ടുള്ള ബന്ധമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമതായിട്ട് അവന്റെ ജീവിതത്തിൽ വേർപാടുണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവാണ് അവന്റെ അപ്പൻ അവനൊരു അങ്കി ലഭിച്ചു കൊടുത്തു. മറ്റ് സഹോദരന്മാർക്കൊന്നും ഈ അങ്കി ഇല്ലാതിരിക്കുമ്പോൾ യോസേഫ് മാത്രം സഹോദരന്മാരുടെയും ആ അങ്കി തനിച്ചോട് നിൽക്കുന്ന കാഴ്ചകളെ കണ്ടോ? അങ്കി എത്രയെ കാണിക്കുന്നറിയാമോ? വിശുദ്ധിയെ കാണിക്കുന്നു. അങ്ങനെയാണ് യോസേഫിന്റെ ജീവിതത്തിൽ വിശുദ്ധികളായ ഒരു അനുഭവം ഉണ്ടാകുന്നു. ദൈവവുമായി ബന്ധമുള്ളവൻ വിശുദ്ധത്തിൽ നയിക്കുന്ന യോസേഫിനെ പോലുള്ള ജീവിതങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശ്രേഷ്ഠമോ അത് പ്രത്യേകം ഓർത്തുകൊണ്ടേണം. പലപ്പോഴും ദൈവമൊക്കെ വിചാരിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്? ദൈവത്തിന്റെ വഴിയോട് ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വിശുദ്ധിയെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പകല് ദൈവം നിന്നെ ടെസ്റ്റിൽ കൂടി കാഴ്ച ഇറക്കും, ദൈവത്തിന്റെ പരീക്ഷിക്കും. എന്തിനാണെന്നറിയാം? നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കത് ഇഷ്ടമല്ലായെങ്കിലും ദൈവത്തിന്റെ പകല് നീ അതിനെ വെറുക്കുന്നുണ്ടെങ്കിലും നീ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ കൂടി ഒരു ഗുണം ഉണ്ടാക്കി തരുവാൻ ഇന്ന് രാത്രി കാലം ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കൽ സംഗീതക്കാരൻ പറഞ്ഞു, ഞാൻ കത്തുള്ളതായി എനിക്ക് ഗുണമായി നിന്റെ കത്തകൾ അടുപ്പാൻ പറ്റണം. അത് മുഖാന്തരമായി തീർന്നു. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ദൈവത്തിന്റെ കത്തങ്ങളും ദൈവത്തിന്റെ ഗുണങ്ങളും പഠിപ്പാൻ പറ്റണം. ദൈവത്തിന്റെ പകല് നിന്ന് അവൻ പ്രശ്നങ്ങൾ കൂടി കാഴ്ചയെടുക്കുന്നു. ഇന്ന് രാത്രി കാലം സഹിക്കുക, ഇന്ന് രാത്രി കാലം സഹിക്കുക. പറഞ്ഞു യോസേഫ് പറഞ്ഞു, സഹോദരന്മാരെ പോയി അന്വേഷിച്ചു വരാം. സഹോദരന്മാരെ അന്വേഷിക്കാതെ വേണം യോസേഫ് പോവുക, ആകാരമായിട്ട് പോവുക. ദൂരെന്ന് കണ്ടപ്പോഴേ അവർ കമ്മിറ്റി കൂടി, കമ്മിറ്റി കൂടി പറഞ്ഞു, നമുക്ക് യോസേഫിനെ പിടിച്ച് കൊല്ലാണ്ടാക്കണം. അവർ ഫൈനൽ ഡിസിഷൻ എടുത്തു. അനുസരിക്കാമോ, യോസേഫ് വന്നതിന് ശേഷം പെട്ടെന്ന് കൊന്നില്ല, അവരെന്തെല്ലാം ഒരു പൊട്ടക്കിണിലേക്ക് അങ്ങിട്ടു. എനിക്ക് അവിടെ വളരെ പ്രയാസമുള്ള വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, യോസേഫിനെ കഴിച്ചു പൊട്ടക്കല്ലിട്ടതിന് ശേഷം ഈ സഹോദരന്മാര് ആ കിണറിന്റെ പക്കത്തിൽ നിന്ന് ആഹാരം കഴിച്ചു. നിങ്ങൾ നാലേക്ക് സ്വന്തം അനുജനെ പിടിച്ച് കണിച്ചെത്തിച്ച് അവരെ നോക്കിക്കൊണ്ട് അപ്പം നിൽക്കുന്ന കിണറിന്റെ പക്കത്തിൽ നിന്ന് അപ്പം നിൽക്കുന്ന സഹോദരന്മാരെ കണ്ടോ? ക്രിസ്തവ ഒരു കാരണമില്ലാതെ അവരിങ്ങനെ ആ സന്തോഷത്തോട് ഇങ്ങനെ അപ്പം നിന്നോണ്ടിരിക്കുക. അർജുനെ കിടക്കുന്നതാമോ, അർജുനെ തേജോപം ചെയ്ത് അവനെ ഇട്ട് വിഷമിപ്പിച്ച് അവനെ കണ്ണിലെ കുണ്ടിലേക്ക് ഇട്ടിട്ട് ഇവർ ഇന്ന് അപ്പം നിൽക്കുക. എന്നാ ജോസേപ്പ് പലപ്പോഴും വിചാരിച്ച ജോസേപ്പ് ആ സമയം വിചാരിച്ചാണ്, എന്റെ ദൈവമേ ഇത്രത്തോളം വിശുദ്ധിയും ഇത്രത്തോളം ദൈവകുറവയും നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നു? ജോസേപ്പ് ഭാരപ്പെടുത്താ, ഇന്ന് രാത്രി കാലം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? കാണുന്നവനായൊരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മക്കളുണ്ട്. ഞാൻ ഓടിച്ചു പറയട്ടെ, ആ സമയം ഇസ്മായേലിൽ അതുവഴി വന്നപ്പോ ജോസേഫിനെ പിടിച്ച് 20 വെള്ളിക്കാശിന് ഇസ്മായേലിന് പിടിച്ചു. എനിക്ക് അതിനകത്ത് വലിയൊരു സന്തോഷമുള്ളതെന്ന് ചോദിച്ചാൽ, ജോസേഫിനെ വിട്ടത് മത്തി കച്ചവടക്കാർക്കല്ല, ജോസേഫിനെ വിട്ടത് ചീഞ്ഞു നടന്ന ചാർന്ന സാധനങ്ങൾ വിൽക്കുന്നവരെ അല്ല ജോസേഫിനെ വിട്ടത്. ജോസേഫിനെ വിട്ടത് സുഗന്ധവർഗങ്ങൾ ബിസിനസ് നടത്തവർക്കാണ് വിളിച്ചത്. അതിനകത്ത് ഗുണപാഠം പഠിക്കാനുണ്ട്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പകല് നിന്റെ എല്ലാ രാത്രി ഉണ്ടല്ലോ. ചീഞ്ഞു നടന്നവരുടെ കൂടെ ആകരുത്. സുഗന്ധവർഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു സുഗന്ധവർഗം എന്നതുപോലെ യോസേഫ് വിശ്രമിലേക്ക് പോയല്ലോ. അതുപോലെ നാമും എപ്പോഴും സുഗന്ധവർഗമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ ഇന്ന് രാത്രി കാലം ദൈവകരങ്ങളിലേക്ക് എത്തിക്കുന്നോ. യോസേഫ് ചെന്നത്തല്ല സുഗന്ധം, അവ ചെന്നത്തല്ല പരിമളം. യോസേഫ് സത്യപ്രതിഭാവത്തിൽ താമസിക്കുമ്പോൾ അവന്റെ ഭവന ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. അതിന്റെ അടുവിൽ യോസേഫിനെ പിടിച്ച് ജയിലിൽ കണ്ടിട്ടിരിക്കുക. ജയിലിൽ കിടക്കുന്ന യോസേഫ് ഉണ്ടല്ലോ, താന് നിശ്ചയമായും തന്റെ ഉള്ളം ഇങ്ങനെ മുറുകിക്കാണും. ഞാൻ ഈ ജയിലിൽ വന്നതോ എന്നാറിഞ്ഞ അറിഞ്ഞതായ ദൈവമുണ്ട്. അവിടെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു യോസേഫാണ് കാണുവാൻ തന്നെ കൊണ്ട് കഴിയും. അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ആ ജയിലിൽ രണ്ടു പേര് ഒരു ദിവസം രാവിലെ ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്ന കാണിച്ചു കണ്ടു. എന്നാൽ യോസേഫ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ താഴേക്ക് കൈ കൊടുത്തിരിക്കുന്നത്? ചിലത് ആരാധിക്കുന്ന ആടിക്കായി കൊടുത്തിരിക്കുന്ന പോലെ താരപാത്രമായ പ്രമാണി അപ്പക്കാരുടെ പ്രമാണി താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുക. അപ്പൊ യോസേഫ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്നു ചോദിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ട് സ്വപ്നം കണ്ടു, ആരും വ്യാഖ്യാനിക്കാനില്ല. അപ്പൊ യോസേഫ് പറഞ്ഞു, സ്വപ്നം എന്നോട് പറയുക, വ്യാഖ്യാനത്തിന്റെതായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശോധനയിലും പ്രശ്നങ്ങൾ നടുവിലും ആ ജയിലിൽ കിടക്കുമ്പോൾ അവൻ തന്നെ ദൈവത്തെ ഉയർത്തി കാണിക്കുന്നു. രാത്രി കാലം നിന്റെ പ്രശ്നങ്ങൾ അറിവിൽ നിന്റെ ദൈവത്തെ ഉയർത്തി കാണിക്കുവാനും തലയുടെ ഭാഗത്തും നമ്മുടെ ദൈവത്തിന് കൊടുക്കുവാനും ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചു. ഇക്കാലത്തെ വ്യാഖ്യാനം പോലെ തന്നെ ഞാൻ ഉദാഹരണം പറയുന്ന സമയമില്ല. സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ അങ്ങോട്ട് തുടങ്ങി ദൈവദൃഷ്ടോത്രം. കാലവാത്ര ഭാഗപ്രമാണിട്ട് പറഞ്ഞു, നിന്റെ ജോലി തിരിച്ചിട്ടു പറഞ്ഞു. അവനെ രക്ഷിച്ചടിച്ച് വിടാനില്ല. അപ്പൊ ഇന്നത്തെ ജോലി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു ക്രൈസ്തവ. മറ്റവനോട് പറഞ്ഞു, മൂന്നാം പാക്കുന്ന തലകൊട്ടു എന്ന് പറഞ്ഞു ക്രൈസ്തവ. പ്രശ്നമാണ്, ഞങ്ങളും നേരെ പറയത്തില്ല, നിന്റെ താരൊക്കെ പട്ടയൊക്കെ വെട്ടിയേക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ അയച്ചേ പറയുന്നു. എന്നാൽ യോസേഫിന് ദൈവം കൊടുത്ത അറപ്പാട്ടിലോ തുറന്നു എന്ന് പറഞ്ഞു, നിന്റെ താല വെട്ടു എന്ന് പറഞ്ഞു, മറ്റൊന്ന് പറഞ്ഞു നിന്റെ ജോലി കിട്ടിയിട്ടെന്ന് പറഞ്ഞു ക്രൈസ്തവ. അതതുപോലെ സംഭവിച്ചു. എന്നാൽ പാലവാസമായ പ്രമാണം ജോസഫ് ഒരു കാര്യം പറഞ്ഞു, നീ സുഖമായിരിക്കുമ്പോൾ ഫറവോനോട് എന്റെ വസ്ത്രം ബോധിപ്പിച്ച് എന്നെ ഈ ജയിലിൽ നിന്ന് ഒന്ന് ഉദ്ധരിക്കണമേ. അവൻ ക്ഷയിക്കാൻ കൊടുത്ത് പറഞ്ഞു, ബ്രദർ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നിന്റെ കാര്യം ശരിയാക്കിയ എന്ന് പറയുന്ന ടിവിറ്റിന് പോരുമ്പോൾ ഈ ബോംബെയിലെ വെളിയിലുള്ള പല പ്രിയപ്പെട്ടവര് പലർക്കും വാക്കത്തിന് കൊടുത്തിട്ടാണ് പോരുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്നെ ക്ഷയിച്ചത് എന്നെ പ്രയാസം ആ കാലം ഞാൻ ഏറ്റു. അപ്പോഴത്തേക്ക് മറ്റേ പുള്ളിയുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ പെട്ടിയൊക്കെ ചുമന്നോട് എയർപോർട്ടിൽ ചെല്ലും. അത് കഴിഞ്ഞ് ട്രെയിനെ കയറാതെ ടാറ്റാടിക്കും കണ്ടത് കണ്ടോ ഇനി കാണണ്ട. ഇപ്പം ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം വരെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, അതിന് ബോംബെയിൽ ചെല്ലും ഇറങ്ങാൻ തക്കടും വളരെ സമയമായി. ഞാൻ പറഞ്ഞ താല്പര്യം നമ്മുടെ ലോകത്തെ പോയവരും പറഞ്ഞു, നീ ശുഭമായിരിക്കുമ്പോ പറവോട് എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ കാലാഗ്രഹം ഉദ്ധരിക്കണമേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ബ്രദർ ആ കാലം ഞാൻ എത്തും പറഞ്ഞ പോയത്. എന്നാൽ അവിടെ എത്തിയിരിക്കുന്ന വാഴുന്നറിയാമോ, പാലവാറ്റവായ പ്രമാണി ജോസഫിനെ മറന്നു കളഞ്ഞു. നമ്മളെ ഓർക്കുവാൻ കടപ്പെട്ടതാണ്, നമ്മളെ മറന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ ദുഃഖം ഉണ്ടാകും. എന്നാൽ നമ്മളെ മറക്കാത്തവരായ ഒരു ജോസഫ് നിന്നെ ഒരു പ്രമാണി മറന്നു. ഇതുപോലുള്ള പ്രമാണിമാർ ഇക്കാലത്തും ഉണ്ട്, അവർ നമ്മളെ മറക്കുമോ? മറക്കാത്തവരായ ദൈവമാണ് ഇത്രത്തോളം നമ്മളെ ഉയർത്തത്. അത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ജോസഫേടി ഒരു കാര്യം ഓർക്കണം, നീ മാനുഷികമായ വശത്ത് താനവാസമായ പ്രമാണി ആശ്രയിച്ചു. എന്നാൽ നീ അവളിൽ ആശ്രയിക്കേണ്ടതായ ആവശ്യമില്ല. ഇപ്പോൾ നീ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നെങ്കിലും സംഭവങ്ങളെ മറിച്ചിട്ടുകൊണ്ട് നിനക്കൊരു ഉയർത്തരുവാൻ കഴിയില്ല. ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി സംഭവങ്ങൾ ദൈവം നമ്പരാൻ മറിച്ചിലാന്ന് ഇറങ്ങി ഇത്ര നാല് കഷ്ടത്തെ ജോസഫ് അതെല്ലാം സഹിച്ചെന്നു. അവൻ പരീക്ഷകളെ സഹിച്ചു ദൈവത്തിന് സ്വന്തം സംഭവങ്ങളെ ദൈവം മറിച്ചിട്ട് മാത്രമേ. ഒരു ദിവസം പറവൻ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിക്കാത്തവൻ ആരുമില്ല. അപ്പോഴാ പാനപാത്രമായ പ്രമാണം വന്നത്, എന്റെ കുറ്റം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ജയിലിൽ കിടപ്പുണ്ട്, അവൻ്റെ മേൽ ദൈവഗുണമുണ്ട്, അവൻ വ്യാഖ്യാനിക്കുന്നൊക്കെ ഒത്തുവരുന്നു, ഞങ്ങളോട് വ്യാഖ്യാനിച്ചതാ അതിങ്ങനെ ഒത്തുവന്നു പറഞ്ഞു. പറഞ്ഞേ പറവോട് അങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു, താൻ കണ്ട സ്വപ്നവും അർത്ഥം അറിയുവാൻ ആരുമില്ലാതിരുന്നപ്പോ ചെന്നിന് വലിയ കോട്ട് വായ്പ ഇടുന്നു മിസ്റ്റർ. ഞാന് എന്റെ യാത്രയില് ഈ കോട്ട് വായ്പ ഇടുന്നവർ ഞാൻ കുറ്റം പറയത്തില്ല, കാരണം ബൈബിളിൽ വാക്കിയത് നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം. ഞാൻ അവരെ തുറക്കുന്നു, അതിന് ഞാൻ ഈ കുറ്റം വരാറില്ല, എന്തിനാ തുറക്കുന്നറിയാമോ? ജോസഫുണ്ടല്ലോ, ജോസഫ് സംഭവങ്ങളെ ദൈവം തമ്മില മറിച്ചിട്ട് പോകാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും ചില സമയത്ത് ഇങ്ങനെ പേടിച്ചു കൊടുക്കുന്നു, ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചെല്ലി ഫോട്ടോ ആയി കൊടുമ്പോൾ ഞാൻ പേടിച്ചു കൊടുക്കും, ചെല്ലെങ്കിൽ മ്യൂസിക് പോലെ കാണിച്ചു കൊടുക്കും. ഇതെല്ലാം ഞാൻ സഹിക്കാനത്ര ഞാൻ നിൽക്കുന്നത്. ജോസഫ് ദൈവം തമ്മില സംഭവങ്ങളെ മറിച്ചിട്ട് പോകാൻ തുടങ്ങി. ജോസഫ് ഉണ്ടല്ലോ, ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. ആ സമയമാണ് ബാലപാത്രമായ പ്രമാണി പറഞ്ഞു, എന്റെ കുറ്റം ഞാൻ ഇപ്പൊ ഓർക്കെന്ന് പറഞ്ഞു. എളുപ്പം പിടിച്ചെടുക്കാൻ പറഞ്ഞു, പറഞ്ഞ ആളയച്ചു കാരാഗ്രഹത്തിലേക്ക്. കാരാഗ്രഹം ചെന്നപ്പോ ജോസഫിനെ പിടിച്ചിറങ്ങി എളുപ്പം തരാൻ പറഞ്ഞു. നോക്കിയപ്പോ പുള്ളിയുടെ ഇന്നത്തെ ചില ബന്ധപ്പുസാരം മുടി നിന്നെടുക്കുന്നതുപോലെ ജോസഫിന്റെ മുടി ഇങ്ങനെ നിന്നെടുക്കാം. ഈ അവസ്ഥയിൽ ഇവരെ കൊണ്ടുപോയി കറവോന്റെ മുമ്പിൽ നിർത്താൻ തക്കാൻ ഒക്കത്തില്ല. ഒരിക്കൽ ആ ബഹുമാനപ്പെട്ട ടി എം മറി സാറ് മുളക്കടയിൽ നിന്ന് ആ ചങ്ങുന്നൂരിന് പോകാൻ ബസ് കയറി. അദ്ദേഹത്തിന് ആ ബസ്സേല് ഇരിക്കാൻ തക്കുന്ന ഒരു സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഒരു പെണ്ണ് അവിടെ ഇരിക്കുന്നു പറഞ്ഞു. ആ പെണ്ണോട് പറഞ്ഞു, മോളെ ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കും, ഒരു പ്രായമുള്ള മേശാണ്, ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണങ്ങോട്ട് മാറിയിരുന്നു. ടി എം മറി സാർ അവിടെ ഇരുന്നു. അപ്പൊ ഈ പെണ്ണ് സാറ് നോക്കിച്ചിരിക്കുക. സാറ് നോക്കിപ്പോ ഉണ്ടല്ലോ, പുള്ളി പെണ്ണല്ല, മുടിയെല്ലാം ഇങ്ങനെ നീട്ടിരിക്കാം. അപ്പൊ ടി എം മറി സാർ പറഞ്ഞു, എടാ നിനക്ക് ഇങ്ങനെയാണ് റിമനെങ്കിലും പിടിച്ചു കെട്ടാൻ പേര് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ ഒരു കാലത്ത് ഈ ബോംബിൽ കയറുന്നപ്പോൾ എന്റെ സഭയിലും ഹിപ്പുകളുണ്ടായിരുന്നു. അവര് ചില സമയത്ത് അവര് ആ ഒരു കാലത്ത് സഹോദരിമാര് പാലിട്ട് വരുന്ന ഒരു അനുഭവം അന്ന് കൺട്രോൾ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ചെയ്യിക്കാൻ കൊടുക്കാൻ പേടിയായിരുന്നു. കാരണം മുടിയൊക്കെ നീട്ടി വരുന്നോട് ആരാണ് ആര് പെണ്ണെന്നറിയാൻ വയ്യാതെ കുഴഞ്ഞൊരു കാര്യമായിരുന്നു. എന്റെ ദൈവം എത്ര സുഭാഷ അതൊക്കെ ക്രമീകരിച്ചെന്നറിയാമോ? ഞാൻ പറഞ്ഞ താല്പര്യം, ജോസഫിന് ഒരു ഫറവോന്റെ മുമ്പിൽ നിർത്തുവാൻ തക്കണം കൊണ്ട് സൗരം ജയിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചെങ്കിൽ ഒരു ഫറവോനേക്കാൾ വലിയൊരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ കണ്ടത്.
ഒരു ഭാരവാദം മുമ്പിൽ നിർത്തുവാദക്കളും ഇത്രമാത്രം ക്രമീകരിച്ചിരുന്നെങ്കിൽ സൈന്യങ്ങൾ ദൈവമായ ദൈവത്തിൽ ജനമേ ഞാൻ എപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ജോസഫ് ഫറവോന്റെ അടുക്കൽ അങ്ങോട്ട് ചെന്നപ്പോൾ ഫറവോ ഒന്ന് ചോദിച്ചു, ജോസഫ് ഞാൻ കണ്ട സ്വപ്നവും വർത്തവും പറയാൻ നീ പ്രാർത്ഥനമോ? നമ്മുടെ ആടെ ഇന്നത്തെ ആൾക്കാർ പറഞ്ഞത് യെസ് എന്നാ ജോസഫ് പറഞ്ഞത് അറിയാമോ? ഞാനല്ല ക്രിസ്തവൻ, ഞാനല്ല സ്വർഗസ്ഥനായ ദൈവം തന്നെ ഫറവോ സുഖകരമായി മറുപടി തരും. നോക്കണമേ, ജയിലിനും അവൻ തന്റെ ദൈവത്തെ ഉയർത്തി കാണിച്ചു. കൊട്ടാത്ര കടന്നു വന്നപ്പോഴും അവൻ തന്റെ ദൈവത്തെ ഉയർത്തി കാണിച്ചു. നിന്റെ താഴ്ചയിലും നിന്റെ പരിശോധനയിലും നിന്റെ ഉയർച്ചയിലും ഒരുപോലെ നമ്മുടെ ദൈവത്തിന് അകത്തം കൊടുത്ത് അവന്റെ നാമത്തെ ഉയർത്തി കാട്ടുവാൻ ഇന്ന് രാത്രികാലം ഒരു യോജനപ്പെടുന്ന ഒരു സമർപ്പണ ജീവിതം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. അവസാനം സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനം ചെന്നപ്പോൾ ഒരു ഐഡിയ യോസേ പറഞ്ഞു കൊടുത്തായിരുന്നു. കാരണം ഒരു ജ്ഞാനമുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് ഇതിന് ചുമതല ഏൽപ്പിക്കണം. ഉടനെ ഫറവോൻ പറഞ്ഞു, നിന്നെ പോലെ വേറെ ഒരാളെ കിട്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജോസഫിനെ മിസ്രൈമിലെ പ്രൈം മിനിസ്റ്റർ ആക്കി. അവനെ ഫറവോന്റെ രഥത്തിൽ അങ്ങോട്ട് കയറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, അവനെ ഫറവോന്റെ രഥത്തിൽ കയറ്റി. ഫറവോന്റെ മോതിരം അവനെ ഇടിയിച്ചു. നാനായ വ്യക്തി ഈ രഥത്തിന്റെ മുമ്പിൽ ഇങ്ങനെ മറക്കുക. റോഡിന്റെ ഇരുവശങ്ങളിലും ഈ കാലത്തെ കാണാൻ, പുതിയ പ്രൈം മിനിസ്റ്ററെ കാണാൻ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുക. മുന്നേ നടക്കുന്ന വ്യക്തി പറയുന്നു, മുട്ടുമുത്തു എന്ന് പറയുമ്പോൾ എല്ലാവരും മുട്ടു. അന്ന് പുതിയ പ്രൈം മിനിസ്റ്ററെ കാണാൻ വന്ന കൂട്ടത്തിൽ നിശ്ചയമായും നമ്മുടെ പൊത്തിപ്പേർ ഭാര്യ മാത്രമാണ്. അന്ന് മുട്ടുകുത്തിയ കൂട്ടത്തിൽ പൊത്തിപ്പേരുടെ ഭാര്യയെ മുട്ടുകുത്തിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുക. ദൈവത്തിന്റെ പൈതലെ നിന്റെ പ്രശ്നങ്ങൾ നടുവിൽ പലരും നിന്നെ മുട്ടുകുത്തിക്കാന്നൊക്കെ നോക്കുമ്പോൾ അതിന് നടുവിൽ നീ മുട്ടുകുത്താ നിന്നാൽ സമ്പന്നങ്ങളേതും മരച്ചിട്ടുണ്ട്. നിന്നെ ആരെല്ലാം മുട്ടുകുത്തിക്കാൻ നോക്കിയോ അവരെയെല്ലാം നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്ന ദൈവമാണ്. സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് സ്തുതിച്ചാട്ടോ. ഓരോരുത്തർ മുട്ടുകുത്താൻ തുടങ്ങി. പിന്നെ അടുത്തതായിട്ട് ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായ സമയത്ത് അനേകം ധാന്യം കൊള്ളാൻ വന്ന കൂട്ടത്തിൽ ജോസേഫിന്റെ സഹോദരന്മാരും വരുന്നു. ക്രിസ്തു അവർ വലിയ ചാക്കൊക്കെ പിടിച്ച് നാലായി മടക്കി പിടിച്ച് ജോസേഫിന് അധികം വന്നിങ്ങനെ നിൽക്കുക. ജോസേഫ് ഇവരെ കണ്ടപ്പോഴെ മനസ്സായി, എന്നാൽ ഇവർക്ക് ജോസേഫിന് മനസ്സായില്ല. ജോസേഫ് ഇവരെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒറ്റുകാരാണല്ലോ. ഇനി നമുക്ക് വേറെ ആരും നോക്കണേ, ഈ സ്ഥാനത്ത് ഞാൻ ആരുടെയെങ്കിലും എത്തിച്ചു നോക്കി. ജോസഫിന്റെ സ്ഥാനത്ത് ഞാൻ എത്തിക്കുക. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ആരെങ്കിലും ആണ് ജോസഫിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നെങ്കിൽ ഒന്ന് ആര് നോക്കി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞേപ്പിക്കാം, ജോസഫിന്റെ സഹോദരന്മാര് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇത്രമാത്രം കുറച്ചിലും പ്രത്യേകങ്ങളൊക്കെ പിടിച്ച അനുഭവങ്ങളെല്ലാം ഓർമ്മ വരും. അപ്പൊ ഇവരിങ്ങനെ ചാക്കും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മളാണെങ്കിൽ ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ എടാ നീയൊക്കെ എന്നെ ഉപയോഗിച്ചാട്ട, നീയൊക്കെ നമ്മുടെ ആ ഭാഷയിൽ ചില പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്നാ എന്റെ ദൈവം എന്നൊക്കെ ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഇവരെ ഇട്ട് കരയിപ്പിച്ച് വിഷമിപ്പിച്ച് വിട്ടാറ് എന്നാൽ അവിടെ ജോസഫിന്റെ സഹിഷ്ണത നോക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠലോ ഞാൻ ജോസഫ് ഒരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയാമോ? നിങ്ങൾ ദേശത്തിന്റെ ഒറ്റുകാർ, നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കാൻ വന്നവരാ. ഉടനെ ഇവരുടെ അനുഭവസാക്ഷ്യം പറയാൻ തുടങ്ങി. ഇവരുടെ അനുഭവസാക്ഷ്യം പറയാൻ ഒന്നും ജോസഫ് പറഞ്ഞില്ല. സാക്ഷ്യം പറയാൻ സമയം കൊടുത്താലും ചേർത്ത് പറയുന്നില്ല. എന്നാൽ ഇപ്പം ദേശത്തിന്റെ ദുർബലമായ കൊത്തു നോക്കാൻ വന്ന് പറയപ്പെട്ടവർക്ക് സാക്ഷ്യം പറയാതിരിക്കുന്നവരുടെ സാക്ഷ്യം കേൾക്കണം. സാക്ഷ്യം പറയുക, ഞങ്ങളുടെ അപ്പന്റെ ബന്ധത്തിൽ മക്കൾ ആരോട് ചോദിച്ചു? ഒന്നും ചോദിച്ചില്ല, അനുഭവസാക്ഷ്യം പറയാം. ഈ പറയാൻ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നു. ഞങ്ങളുടെ അപ്പന്റെ ബന്ധത്തിൽ മക്കൾ പത്ത് പേർക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഒരുത്തൻ വീട്ടിലുണ്ട്, ഒരുത്തൻ ചത്തുപോയി. ആരുടെ മുമ്പിലെ പറഞ്ഞറിയാമോ? ജോസഫിന് മുമ്പിൽ. അന്ന് ഒരു വാദം കൂടെ പറഞ്ഞു, ഇതെന്നറിയാമോ? ഞങ്ങളെല്ലാവരും പരമാർത്ഥികളാകുന്നു. പരമാർത്ഥയുടെ സാക്ഷ്യമാണല്ല ഇന്ന് രാത്രി കാലം ദൈവത്തിനെ പ്രത്യേക ശ്രദ്ധിച്ചുണ്ടോ? നമ്മൾ സാക്ഷ്യം പറയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരു ജോസഫിന് മുമ്പിലാണ് നോക്കുന്നത്. ജോസഫ് പെട്ടെന്ന് കയറി ശിക്ഷ നടത്തുന്ന ജോസഫ് അല്ല നമ്മുടെ ജോസഫ്. ജോസഫിടുന്നു ഒരു സമയം വെച്ചിട്ടുണ്ട്. അന്ന് മരം പുല്ല് വൈക്കോ ഇവകളാൽ പല പേരെല്ലാം കെട്ടുപോകുന്നു. ഇന്ന് രാത്രി കാലം നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മ തുടക്കാത്ത ദൈവം, നേരുള്ളവർക്ക് നീരക്കിൽ വേച്ച ഉറപ്പിക്കുന്ന ദൈവം, അവന്റെ മുമ്പിൽ നമ്മൾ നേരോട് നടക്കാം. ക്രൈസ്തലോ ജോസഫ് പെട്ടെന്ന് വെളിപ്പെടുത്തിയില്ല. ജോസഫ് എപ്പോഴാ വെളിപ്പെടുത്തില്ല പറയാം? നമ്മളാണെങ്കിൽ പെട്ടെന്ന് കയറി വെളിപ്പെടുത്തിയത്. ജോസഫ് വെളിപ്പെടുത്തത് ഇവർക്ക് നല്ലവണ്ണം ആകാരം കൊടുത്ത കൊടുത്ത് അറച്ചതിന് ശേഷമാണ്. ക്രൈസ്തലോ പ്രത്യേക ശ്രദ്ധിക്കട്ട, ഒരു പ്രത്യേകമായ മാധ്യമമാണ്. ഇവർക്ക് ഭക്ഷണമുണ്ടല്ലോ സഹോദരന്മാർക്ക്, നല്ലവണ്ണം ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ജോസഫ് വെളിപ്പെടുത്താൻ ഒക്കെ വരുന്നത്. അത് യേശുവിന്റെ ഒരു സ്വഭാവമാണ്. യേശുവിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളെല്ലാം ഇവിടെ ശ്രദ്ധിക്കാതെ, യേശു ആ പത്രോസും ആ യേശു മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നമ്മുടെ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാത്ത പറഞ്ഞേ. അവിടെ നിന്ന് ആ വേറെ ആറ് പേരുണ്ടായിരുന്നു. ആ ആറ് പേര് പറഞ്ഞു, ഞങ്ങൾ പറയാമെന്ന് അവരൊരുമിച്ച് മീൻ പിടിക്കാൻ പോകും. തിബിരിയോസ് കരയിൽ എവിടെയൊക്കെയാണ് മീൻ കിട്ടുന്നതെന്ന് പത്രോസിനോട് ആരും പറയണ്ട, അവൻ നന്നായിട്ട് അറിയാം ഏതെല്ലാം സ്ഥാനത്ത് വല വീശിയാൽ മീൻ കിട്ടുമെന്ന്. നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ് പത്രോസ്. അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പുലർച്ചയായപ്പോൾ തിബിരിയോസ് കരയിൽ അങ്ങേക്കറിയിൽ യേശു വന്നു നിൽക്കുക. യേശു വന്നിട്ട് ഒക്കെ ചോദ്യം ചോദിച്ചു, നമ്മളാരുടെ പറഞ്ഞത് പിന്മാറ്റക്കാരേന്ന് വിളിച്ചത്. എന്നാ യേശു വിളിച്ചെങ്ങനറിയാമോ? കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, മക്കളെ, പിന്മാറ്റത്തിൽ പോയി വിട്ടതായ വല, ഉപേക്ഷിതായ വല, അതെല്ലാം തിരിച്ചെടുത്ത് പിന്മാറ്റത്തിലേക്ക് പോയ തന്റെ ശിക്ഷകത്തെ കണ്ടു കഴിഞ്ഞപ്പോ അവിടെയും യേശു വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാണ്ടോ. മറുപടി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കുറേശ് വന്ന ബാലകം കടലിന്റെ വളർന്ന ശ്രീ ശ്രീ എന്ന് പറഞ്ഞു. ആദ്യം കാര്യം പറഞ്ഞെങ്കിലും നാദാ നിന്റെ വാക്കിൽ ഞങ്ങൾ വലയിറക്കാം. അവര് വലയങ്ങളോട് ഇറക്കി അവിടെ വായിക്കുന്നു, വെറുത്ത മീൻകൂട്ടം വളിച്ചകത്തി. കളിക്കാത്ത കയറിപ്പോ നമ്മുടെ ജീവൻ പത്രത്തിലൊക്കെ ഉണർവ് കാണും. അവർ ഈ 153 വലിയ മീന് പിടിച്ച് കരക്കിട്ടു. കരക്കിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരുന്നപ്പം യോഗന പറഞ്ഞു, യേശുവാണ് യേശുവാന്ന് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പത്രം സ്വന്തം യാത്ര വരും. ഞാൻ പറഞ്ഞ താല്പര്യം ഇങ്ങനെ പിന്നെ ക്രമീകരണമൊക്കെ ചെയ്ത ശേഷമാണ് പത്രോസ് ക്രൈസ്തവർ പറയാൻ പോകുന്നത്. പിന്നെ 153 വലിയ മീൻ വലിച്ചു കയറ്റി കരക്കിട്ടതിന് ശേഷം യേശു പറഞ്ഞ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു, അറിഞ്ഞില്ല കുഞ്ഞുങ്ങളെ വന്ന് പ്രാധാന്യം കഴിച്ചോളി. പ്രത്യേകമാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇവരെല്ലാരും വിശന്നിരിക്കുക ഈ സമയം. നമ്മളായിരുന്നെങ്കിൽ നീ ഒക്കെ ഞാൻ അങ്ങോട്ട് പോയ 3 ദിവസത്തിനകം ഇങ്ങനെ പിന്മാറ്റത്തിൽ പോയല്ലോ. നീ എന്നും പ്രയാസമുണ്ട്, ഇങ്ങനെ പിന്മാറ്റത്തിൽ പോയാൽ പരിജ്ഞാനത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ ബാക്കിയും എബ്രായരുടെ വായിച്ചിട്ടില്ലേ, ഇതെല്ലാം അങ്ങോട്ട് വായിച്ച് വിശന്നിരിക്കുന്നോട് ഇപ്പം പിന്നാറ്റത്തെ കുറിച്ച് ഓർപ്പിച്ചാൽ ബോധം വരുമോ? വിശന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പം ഭക്ഷണം ആവശ്യം. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ വന്ന് പ്രാർത്ഥന കേട്ടോ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥന കൊണ്ട് കാണിച്ച് നിറഞ്ഞു കഴിഞ്ഞപ്പോ യേശു കയറി, യോഗന്നാന്റെ മകനായ ശീമോച്ച നീ കൊണ്ട് അധികമായി എന്നെ സ്നേഹിക്കുന്നു. ക്രൈസ്തലോ അതുവരെ പിന്നാലത്തെ കുറിച്ച് ഓർപ്പിക്കാതിരുന്ന യേശു കൊണ്ടോ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് വയറിന് അറിഞ്ഞു കഴിഞ്ഞപ്പോ യേശു ചോദിക്ക, യോഗന്നാന്റെ മകനായ ശീമോനെ നീ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു, മിണ്ടാൻ ഒപ്പോ ഭക്ഷണം കഴിച്ചിരിക്കുക. യേശു കൊണ്ട് ഭക്ഷണം കഴിച്ചിരിക്കുക, ഇതിന്ന് കേട്ട് നോക്കത്തുള്ളൂ. യോഗന്നാന്റെ മകനായ ശീമോനെ നീ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം വന്നപ്പോഴത്തേക്ക് ശീമോൻ പത്രോസ് പൊട്ടിപ്പോയി. കർത്താവ് നീ സാഗരം പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇനി ഏഴിയാവ് ഈ സഭയിൽ പറഞ്ഞു, നാളെ ഈ നേരത്ത് അവളുടെ ജീവനെ പോലെ നിന്റെ ജീവനെ ഞാൻ ആക്കുന്നു. ഉടനെ ഏരിയാവുണ്ടല്ലോ ഒരു നിലത്തെ വഴിതൂറി ചെന്ന് ഒരു ചൂറച്ചന്റെ കീഴേ കടന്നിട്ട് പറയാ, മാതിയ ഗോവേ എന്റെ പ്രാർത്ഥനയെ എടുത്തുകൊള്ളണമേ. കർമ്മേലിന്റെ കൊടുവരെ തീയറക്കവൻ, പ്രവചിച്ചവൻ, ദൈവത്തിന്റെ അംഗപ്പാട് ഓർച്ചവൻ, അരമണി ചെന്ന് ദൈവത്തിന് ദൂരറിയിച്ചവൻ, ഒരു സ്ത്രീയുടെ വാക്കിൽ അവൻ നിരാശപ്പെട്ട് ചൂറച്ചന്റെ കീഴേ കടന്ന് പറയാണ് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുക. അവൻ പറയാ, മാതിയ ഗോവേ എന്റെ പ്രാർത്ഥനയെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് സ്വർഗത്തിന് ദൈവം നോക്കിച്ചിരിക്കുക. നിരാത്രി കാലം നിരാശയുടെ ചൂടച്ചിടക്കിലെ ഏതെങ്കിലും ജീവിതം കിടക്കുന്നെങ്കിൽ മതി 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ജീവിതം ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പറഞ്ഞു കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കല്ലിന് ചൂടച്ചിടക്കിലെ നിൽക്കുക. പിന്നെ നിരാശ മാർക്ക് നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവ ശക്തനാണ്, നീ മതി എന്ന് പറയുമ്പോൾ പോലെ ദൂരയാത്രയിൽ കിട്ടുവാൻ നിന്റെ ദൈവ ശക്തനാണ്. മതി അഗോവേ എന്ന് പറഞ്ഞു കിടക്കുമ്പോ ഇതാ ഒരു ദൂതം വന്നിരിക്കുന്നു. ദൂതം വന്നിട്ട് നീ ഇത്രയും വലിയ ശുശ്രൂഷൊക്കെ ചെയ്തിട്ട് എന്തോ പറയുന്നത്, നീ ആത്മഹത്യക്ക് വേണ്ടി ഒന്നാണോ എന്നെല്ലാം പറഞ്ഞ് അവനെ വഴക്ക് പറയില്ല. കടന്നു വന്ന ദൂതൻ വെറും കയ്യായിട്ടല്ല വന്നത്, നിന്റെ പ്രത്യേക ശ്രദ്ധിക്കണം. അവിടെ കടന്നു വന്ന ദൂതൻ ഓരോ വെള്ളവും അപ്പമായി ആണ് ഏരിയ അവനെ കാണാൻ വന്നത്. ഏലിയാവ് പിന്നാട്ടക്കാരാ എന്നല്ല വിളിച്ചത്. ഏലിയാവ് എഴുന്നേറ്റ് തിന്നുക ക്രിസ്തുവോ. അടുത്ത വാചകമോ നിനക്ക് ദൂരയാത്ര ചെയ്യാറുണ്ട്. പലപ്പോഴും മതിയെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ദൂരത്തിന്റെ കീഴിൽ കിടക്കുന്ന ജീവനങ്ങളെ കാലത്ത് കാലമാക്കുന്നത് കഴിയും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിശോധന സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളാൽ ദുഃഖങ്ങളാൽ നിരാശ ദൂരത്തിന് കീഴിൽ കിടക്കുന്ന ഏതെങ്കിലും ജീവിതം ഇന്ന് രാത്രി ദൈവത്തെ കേൾക്കുന്നത് കാലുമായി വെള്ളം കുടിപ്പിച്ച് നിന്നെ ബലപ്പെടുത്തി നിന്നെ ദൂരെ യാത്ര ഏൽപ്പിച്ച് അറിയാമോ യോസേഫ് സഹോദരന്മാർക്ക് ആഹാരം എല്ലാം കൊടുത്ത് ഇവരെല്ലാം ഫയർ നടന്നു കൊണ്ടിരിക്കുമ്പോൾ യോസേഫ് അങ്ങോട്ട് എഴുതി. യോസേഫ് എഴുതി പറയേണ്ടത് അറിയാമോ, ഞാൻ യോസേഫ് ആകുന്നു, ഞാൻ മന്ത്രിയാകുന്നല്ല പറഞ്ഞത്, ഞാൻ യോസേഫ് ആകുന്നു. മുമ്പ് ഒരു ഡിസ്ട്രിക്ട് ബാസ് ഒരു ഇവാഞ്ചലിസ്റ്റുമായി അടുത്ത പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്ട് ബാസ് സഹിക്കാൻ വയ്യാതിട്ട് അങ്ങ് ഇരുന്ന് ഇവാഞ്ചലിസ്റ്റ് നേരെ ശിവശേഖരൻ നേരെ വെച്ചു, എടാ ഞാൻ ഡിസ്ട്രിക്ട് ബാസാന്ന് നിനക്കറിയാമോ. ഇവാഞ്ചലിസ്റ്റ് അങ്ങ് വിറച്ചു പോയി. ഞങ്ങൾ യോസേഫ് എഴുന്നിട്ട് പറഞ്ഞെങ്ങനെയാ, ഞാന് പ്രൈം മിനിസ്റ്റർ ആണല്ല, ഞാൻ യോസേഫ് ആകുന്നു. നിങ്ങൾ ഇസ്രയേലിലേക്ക് വിത്ത് പറഞ്ഞ യോസേഫ് ആകുന്നു ഞാൻ എന്ന് പറഞ്ഞ പഴയ യോസേഫ് തന്നെ ഞാൻ. ദൈവം നിന്നെ എത്ര ഉയർത്തിയാലും ദൈവത്തിന്റെ പതിവ് നിന്റെ പഴയ അവസ്ഥ നീ മറന്നു പോകരുത്. കൊട്ടാര സമാനമായ നിലയിൽ നിന്നെ ഉയർത്തിയാലും നീ പഴയ യോസേഫ് തന്നെയാ. ഞാൻ പഴയൊരു യോസേഫ് ആണെന്ന് എപ്പോഴും നിന്റെ ഓർമ്മയിലുണ്ടായിരിക്കണം. ദൈവ മക്കളെ മുമ്പ് സാക്ഷ്യം പറഞ്ഞ സഹോദരന്മാരാ, ഞങ്ങളെല്ലാവരും പരമാർത്ഥനാണെന്ന് സാക്ഷ്യം പറഞ്ഞ സഹോദരന്മാര് യോസേഫ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ യോസേഫ് ആണെന്ന് പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞ പുള്ളികളെല്ലാം കുട്ടികളാണ് പോയി. പിന്നെ നാർച്ചയ്ക്ക് അതൊന്ന് ഭാവനയെ കണ്ട് സഹോദരന്മാരുടെ നിൽപ്പ് അവൻ കിരീടാ പറച്ചുപോയി. എന്റെ ദൈവമേ, ഞങ്ങൾ അരമണിക്കൂർ മുമ്പാണല്ലോ സാക്ഷ്യം പറഞ്ഞത് ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. ഇവൻ ചത്തുപോയെന്ന് പറഞ്ഞാണല്ലോ അവനാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. ഇവൻ പേടിച്ചു പോയി എന്ന് എന്നാൽ യോസേഫ് പേടിച്ചു നിൽക്കുന്നുണ്ട്. പറഞ്ഞ വാചനം അറിയാമോ, ഒരാശ്വാസത്തിന്റെ വാചനമാകരുത്. പ്രേരിക്കണം എന്റെ ദൈവമക്കളെ, നമ്മളേത് സ്ഥാനത്തും കത്തോട് ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. ഒരു യോസേഫിനെ പോലെ തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്കുള്ളതായ ഒരു സഹിഷ്ണുത നമ്മളിൽ കടന്നു പറയട്ടെ. പ്രേരിക്കണോ യോസേഫ് പറഞ്ഞ വാചനം അറിയാമോ, നിങ്ങളല്ലത് പ്രേരിക്കണം, നിങ്ങളല്ലെന്ന് അതിന് സ്തോത്രം പറയണം. അടുത്ത വാചകം കിട്ടു പറഞ്ഞാൽ മതി. പ്രേരിക്കണോ നിങ്ങളല്ല എന്റെ ദൈവമത്തേ എന്നെ ഇങ്ങോട്ടയച്ചത്. മാനുഷികമായ കരമല്ല അവൻ കാണുന്നത്, ദൈവത്തിന്റെ കരമാണ്. പ്രശ്നങ്ങൾ കൂടെ ദുഃഖങ്ങളിൽ കൂടെ പരിശോധന കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേസ്തല്ലോ. നിന്റെ പ്രശ്നങ്ങളുടെ അറിവിൽ മാനുഷികമായ കരമില്ലായിട്ട് നോക്കാതെ നിന്റെ പ്രശ്നങ്ങളുടെ അറിവിൽ നിന്റെ ദൈവത്തിലേക്ക് നോക്കേസ്തല്ലോ. അവൻ ശരിയായി മനസ്സിലായി. എന്തറിയാമോ, നിങ്ങളല്ല എന്റെ ദൈവം അത്രേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ക്രൈസ്തവം ഏത് സാഹചര്യത്തിലും നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ ഉദ്ദേശമുള്ളതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ക്രൈസ്തവോ മോസ യോസേഫിന് അനുഗ്രഹിക്കുന്ന വാചകം, ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്, അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മോസ സഹോദരന്മാരുടെ ഇടയിൽ ഒരു പ്രഭുവിനെ പോലെ, പ്രശ്നങ്ങളുടെ അറിവിൽ ഒരു പ്രഭുവിനെ പോലെ ഉയർത്തുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഇന്ന് രാത്രി കാലം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന, പരിശോധനയിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പകര് ഈ പരിശോധന സഹിക്കുക. ഈ പ്രശ്നങ്ങളുടെ അറിവിൽ ഒരു യോസേഫിനെ ഉയർത്ത ദൈവം, ഒരു യോസേഫിനെ പ്രഭുവാക്കിയ ദൈവം, ഒരു അബ്രഹാമിനെ പ്രഭുവാക്കിയ ദൈവം ഇന്ന് രാത്രി കാലം നിന്നെ ഉയർത്തുവാൻ ശക്തനാകിയാൽ ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ താഴെ സഹിക്കുന്ന മനുഷ്യൻ ബാക്കിയാ അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്ന ഒരു വാക്യത്തിൽ ജയിക്കുന്ന ജീവഗിരിയുടെ പ്രാപിക്കും. നമ്മുടെ മുമ്പിൽ കാണുന്ന തടസ്സങ്ങളെ കണ്ട്, നമ്മുടെ മുമ്പിൽ കാണുന്ന പർവ്വതങ്ങളെ കണ്ട് ഇന്ന് രാത്രി കാല ഭാരപ്പെടുന്ന ജീവിതമേ, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വത്തെ സമഭൂമിയാക്കിയതായ ദൈവം നിന്റെ മുമ്പിൽ കാണുന്ന പർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ ഇന്ന് രാത്രി കാലം സമഭൂമിയാക്കി മാറ്റുവാൻ കഴിയും. അവന്റെ കാര്യം ഇന്ന് രാത്രി കാലം താണിരിക്കുക, പരീക്ഷ സഹിക്കുക, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്ന തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാക്യം ജനജീവകരുടെ പ്രാപിക്കും, പ്രശ്നങ്ങൾക്ക് കൂടി കയറ്റി അയക്കപ്പെടാറ് അപ്രകാരം പറഞ്ഞത്. അപ്രകാരമേ ഞാൻ നിന്നെ അറിയുന്നു, ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ജയിച്ചിരുന്ന അപ്രകാരമാണ് യജമാനേ എന്ന് പിടിച്ചത്. ക്രൈസ്തവോ പ്രശ്നങ്ങൾ ജയിച്ചിരുന്നതായ യോസഫിനെയാണ് മോശ പറഞ്ഞത് അവർ സഹോദരന്മാരിൽ പ്രഭുവാണെന്ന്. ക്രൈസ്തവോ ഇന്ന് രാത്രി കാലം നമ്മളെ ഉയർത്തുവാൻ കഴിഞ്ഞൊരു ദൈവമുണ്ട്, ഉയർത്തുവാൻ കഴിഞ്ഞൊരു ദൈവമുണ്ട്. ആൾക്കാർ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് രണ്ടുമൂന്ന് പേര് വളരെ പ്രശ്നങ്ങളാൽ കടന്നു വരുവാന്ന് കഴിയാതെ അതിനൊരു വ്യക്തി ആത്മഹത്യയാത്ത കൊണ്ട് വരെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രശ്നങ്ങൾ സഹിക്കുന്ന വ്യക്തികളെ ക്യൂറ്റിലും സൗഹൃദ പ്രദേശത്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. എന്നാൽ ഇന്ന് രാത്രി കാലം ദൈവത്തിൽ ഇളവേ, നമ്മളെത്രത്തോളം കരുത ദൈവം, നമ്മളെത്രത്തോളം സൂക്ഷിച്ച ദൈവം, നമുക്ക് ആരോഗ്യം തന്ന്, നമുക്ക് ജോലി തന്ന്, ഭൗതികമായി നല്ലതെന്ന് അപകടങ്ങൾ മരിച്ചിട്ട് ഇത്രത്തോളം നമ്മളെ സൂക്ഷിച്ചെടുക്കുന്നത് നമ്മുടെ കാലങ്ങളൊക്കെ ഒന്ന് സ്തുതിക്കാം. യഥാർത്ഥ വിശ്വാസി ആരാണ് തിരുത്തരുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി കാലം പ്രശ്നങ്ങൾ സഹിപ്പാതക്കണം, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും ദൈവത്തിന്റെ ദാസൻ രാത്രി ദൈവത്തോടിങ്ങനെ പറഞ്ഞു, കർത്താവ് എനിക്ക് പ്രശ്നം സഹിക്കാൻ വയ്യ, എനിക്ക് പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യ, എന്നെ സഹായിക്കണമേ. കാരണം അതുപോലെ കഷ്ടങ്ങൾ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്ന് രാത്രി ദൈവത്തിന് മുൻപാകെ വളരെ കരഞ്ഞു, കർത്താവ് എനിക്ക് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അന്ന് രാത്രി താനൊരു ദർശനം കണ്ടു. ആ ദർശനം എങ്ങനെയായിരുന്നു? തന്റെ അരിക്കൽ കർത്താവ് വന്നിരിക്കുന്നു, മകനെ എഴുന്നേക്കാൻ പറഞ്ഞു, എന്റെ കൂടെ വരാൻ പറഞ്ഞു, ഒരുമിച്ച് അങ്ങോട്ട് പോവുക, ഒരു വെറും പ്രദേശത്ത് എന്ന് പറഞ്ഞു. അവിടെ അനേക കുരിശുകൾ കിടക്കുന്നുണ്ട്, ആ നൂറ് കണക്കിന് ക്രൂശികൾ നടക്കുന്നു, ഈ ക്രൂശ് എടുക്കാൻ പറഞ്ഞു. അവൻ ആ ക്രൂശ പിടിച്ചു നോക്കിട്ട് പറഞ്ഞു, എനിക്കെടുക്കാൻ വയ്യ, എനിക്കെടുക്കാൻ വയ്യ, ഭാരമാണ് പറഞ്ഞു. അവിടെ കടന്ന അനേക ക്രൂശികൾ അവനെ കൊണ്ട് എടുപ്പിക്കാൻ തക്കണം നോക്കി. അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അവസാനം ഒരു ക്രൂശ് കാണിച്ചു, നീ അതെടുക്കാൻ പറഞ്ഞു. അതെടുത്ത് ഉടനെ തോന്നിപ്പോന്നു, കർത്താവ് ഇതെനിക്കെടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, മകനെ നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന ക്രൂശ് ഇതാണ്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ സഹിപ്പാൻ കഴിയുന്നതിന് മീതെ നമ്മുടെ ദൈവം നമ്മെ പരീക്ഷിക്കുന്നു. അഥവാ പരീക്ഷ തന്നാൽ അതിനോടുകൂടെ നീക്ക് പോക്ക് നൽകുന്ന ഒരു ദൈവമാണ്. അതിനോടുകൂടെ നീക്ക് പോക്ക് നൽകുന്ന പരീക്ഷ സഹിക്കുക, രാത്രിക്കാരം നമുക്ക് സഹിക്കാം, അതിനുവേണ്ടി താർത്തിക്കൊടുക്കാം. അനുഗ്രഹിക്കട്ടെ, ഞാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.